യേശു ഒരിക്കൽ ഈ ലോകത്തിന്റെ ധനത്തെ സത്യമായിരിക്കുന്ന നിലനിൽക്കുന്ന ധനവുമായിട്ട് താരതമ്യപ്പെടുത്തി സംസാരിക്കുകയുണ്ടായി.
Unrighteous mammon and the true riches.
ലൂക്കോസ് 16 അധ്യായം 11 വാക്യത്തിൽ അനീതിയുള്ള മാമോനെ കുറിച്ച് നാം
വായിക്കും.
അതുപോലെ തന്നെ സത്യമായിരിക്കുന്ന സമ്പത്ത് എന്താണെന്നും നമ്മൾ വായിക്കും.
We know from other passages in the New Testament which speak about the riches of God's grace.
ദൈവത്തിന്റെ വചനത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിൽ ദൈവത്തിന്റെ കൃപയുടെ ധനത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
So we can say that whatever money is in this world, grace is in God's kingdom.
അതുകൊണ്ട് ഈ ലോകത്തിൽ പണത്തിന് എന്ന് മാത്രം സ്ഥാനമുണ്ടോ, ഏതൊരു സ്ഥാനമാണോ ഉള്ളത്, അതുപോലെ തന്നെ ദൈവരാജ്യത്തിൽ കൃപയ്ക്ക് ഒരു സ്ഥാനമാണോ ഉള്ളത്.
There's a saying in the world that money is power.
ലോകത്തിൽ ഒരു പറച്ചിലുണ്ട്, ധനം എന്ന് വെച്ചാൽ ശക്തിയാകുന്നു.
And to a large extent that is true in this world.
ഈ ലോകത്തിൽ ആ പറച്ചിൽ വളരെ സത്യമായിട്ടാണ് ഇരിക്കുന്നത്.
Money is comfort.
പണത്തിൽ സുഖസൗകര്യങ്ങളും ആശ്വാസവും ഉണ്ട്.
People who have the maximum money live in maximum comfort.
ഏറ്റവും അധികം സമ്പന്നരായിരിക്കുന്നു, ഏറ്റവും സുഖസൗകര്യത്തോടെ വസിക്കുന്നു.
People who have money can buy position even in parliament.
പണം ധാരാളം ഉണ്ടെങ്കിൽ പാർലമെന്റിൽ പോലും ഉന്നതമായിരിക്കുന്ന സ്ഥാനങ്ങൾ അവർക്ക് വാങ്ങുവാനായിട്ട് കഴിയും.
It has tremendous power.
പണത്തിന് വളരെയധികം ശക്തിയുണ്ട്.
It can buy comfort, it can buy position, it can buy honor, so many things.
സുഖസൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും പദവിയും പ്രശംസയും ഒക്കെയും പണം കൊടുത്ത് വാങ്ങാൻ കഴിയും.
And we see the whole world in the pursuit of it.
ലോകം മുഴുവനും ഈ പണത്തിന് പിന്നാലെ പായുന്നതായിട്ടാണ് നാം കാണുന്നത്.
And the most pathetic people in the world are the people who don't have much money.
ഈ ലോകത്തിൽ വളരെയധികം പണമില്ലാത്തവരാണ് ഏറ്റവും അധികം വലയുന്ന സങ്കടകരമായിരിക്കുന്ന ജീവിതമുള്ള ആളുകൾ എന്ന് പറയുന്നത്.
From our country, the people who sleep in the streets and live in the slums.
നമ്മുടെ രാജ്യത്ത് തെരുവുകളിൽ കിടന്നുറങ്ങുന്നവരും ചേരി പ്രദേശങ്ങളിൽ വസിക്കുന്നവരായിരിക്കുന്ന അനേകം ആളുകളുണ്ട്.
Their condition is pathetic because they lack money.
അവരുടെ സ്ഥിതി വളരെ ശോചനീയമായിരിക്കുന്നതിന്റെ കാരണം അവർക്ക് പണമില്ല എന്നുള്ളതാണ്.
So we have to face the fact that it is true, money is power.
പണം അതിന് ശക്തിയുണ്ട് എന്നുള്ള കാര്യം നാം അംഗീകരിച്ചേ തീരും.
But now we can apply this exactly in the same way in the kingdom of God to grace.
എന്നാൽ ദൈവകൃപയെ ദൈവരാജ്യത്തിൽ ഇതേ രീതിയിൽ നമുക്ക് ദർശിക്കുവാനായിട്ടും കാണുവാൻ കഴിയും.
Grace does not give you position and comfort in this world.
കൃപ എന്നുള്ളത് ഈ ലോകത്തിൽ നമുക്ക് സുഖസൗകര്യങ്ങളും ഒന്നും തരുന്നില്ല.
Or even a position.
ഒരു സ്ഥാനമോ പദവിയോ തരുന്നില്ല.
Jesus never had position or comfort.
യേശു ലോകത്തിൽ ജീവിച്ചപ്പോൾ തനിക്ക് സുഖസൗകര്യങ്ങളോ പദവിയോ ഒന്നും ഉണ്ടായിരുന്നില്ല.
Equally, money cannot give us anything in the kingdom of God.
But അതുപോലെ തന്നെ പണത്തിന് ദൈവരാജ്യത്തിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു നന്മ തരുവാൻ നമുക്ക് കഴിയില്ല.
We must understand that.
നാം ഈ കാര്യവും ഗ്രഹിക്കണം.
So we can say that a person is rich spiritually only if he has grace.
അതുകൊണ്ട് ഒരുവന് കൃപയുണ്ടെങ്കിൽ മാത്രമേ ആത്മീയമായിരിക്കുന്ന രീതിയിൽ അവന് സമ്പന്നനായിരിക്കാൻ കഴിയുള്ളൂ.
Just like in the world, you know, a person can get 600 rupees a month and somehow manage to live, scrape by in the world.
ലോകത്തിൽ കേവലം 600 രൂപ മാസം ശമ്പളമുള്ള ഒരുവന് ആ 600 രൂപ ഉപയോഗിച്ച് വളരെ കഷ്ടിച്ച് ഒരു ജീവിതം തള്ളി നീക്കുവാനായിട്ട് കഴിയും.
Yeah, I have met people like that.
അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്.
They are not dead. Their children are also alive. They are living.
അവര് മരിച്ചവരല്ല, അവരും അവരുടെ മക്കളും ഒരു വിധത്തിലൊക്കെ ജീവിക്കുന്നവരാണ്.
With great difficulty, with very simple food, sometimes one meal a day in the villages.
വളരെ ഞെരുങ്ങി, ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ചു, ഒക്കെയും അവര് ഒരു രീതിയിൽ അവർ ജീവിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള വിശ്വാസികളുണ്ട്.
In the kingdom of God, have this, in terms of grace, just the bare minimum, just to live.
വളരെ കഷ്ടിച്ച് ജീവിക്കുവാൻ മാത്രം ആവശ്യമായിരിക്കുന്ന കൃപയും കൊണ്ട് ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്.
We can't say they are dead.
അവർ ആത്മീയമായിട്ട് തികച്ചും മരിച്ചവരാണെന്ന് പറയാൻ കഴിയില്ല.
We can't say that they are going to hell.
അവര് നരകത്തിൽ പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
We can't say that they are not our brothers.
അവർ ആരും നമ്മുടെ സഹോദരങ്ങളല്ല എന്നും പറയാൻ കഴിയില്ല.
They are living, they come to the meetings, they read the Bible.
അവർ വരുന്നു, ദൈവവചനം കേൾക്കുന്നു, മീറ്റിംഗിൽ വരുന്നു, ബൈബിൾ വായിക്കുന്നു.
They don't commit any great sin.
അവർ ആരും വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല.
But spiritually speaking, they are like these people in the villages who are living with one meal a day and taking care of their families with 600 rupees a month.
എന്നാൽ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ അവരൊക്കെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുകയും 600 രൂപ കൊണ്ട് കഷ്ടിച്ച് ഒരു നേരത്തെ ആഹാരം കഴിച്ച് ഞെരുങ്ങി ജീവിക്കുന്ന കഷ്ടിച്ച് ജീവിക്കുന്ന ആളുകളോട് തുല്യരാണോ?
Those people can also say they are living in this world.
അവരും ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണെന്ന് അവർക്ക് പറയുവാൻ കഴിഞ്ഞേക്കും.
These type of believers can also say we are in the kingdom of God.
ഇങ്ങനെയുള്ളവർ പറഞ്ഞ വിശ്വാസികളും ഞങ്ങളും ദൈവരാജ്യത്തിൽപ്പെട്ടവരാണെന്ന് അവർ പറയും.
But we know that there's a lot of difference between people who live like that in this world and people who live with all the comforts that money can bring in, also in the same world.
എന്നാൽ ഈ നിലയിൽ ജീവിക്കുന്ന ആളുകളും ധാരാളം പണവും സുഖസൗകര്യങ്ങളുമുള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാമല്ലോ.
We know there's a difference even in the education their children can get. Education is 100% dependent on money.
അങ്ങനെയുള്ള ആളുകളുടെ മക്കൾക്ക് വളരെയധികം നല്ല വിദ്യാഭ്യാസം കിട്ടുവാൻ കഴിയും. വിദ്യാഭ്യാസവും പണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്.
This is the same in the kingdom of God.
ദൈവരാജ്യത്തിലും അതുകൊണ്ടും തന്നെയാണ്.
The measure of grace we have determines how we devote our children also spiritually.
നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയുടെ അളവിനനുസരിച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങളും എവിധം വളർന്നു വരും എന്നുള്ള ആധാരമായിരിക്കുന്നത്.
So we can say that grace is the exact equivalent in the kingdom of God of what money is in this world.
അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, പണത്തിന് ഈ ലോകത്തിലുള്ള സ്ഥാനത്തിൽ തുല്യമായിരിക്കുന്ന ഒരു സ്ഥാനമാണ് ദൈവരാജ്യത്തിൽ കൃപയ്ക്ക് ഉള്ളത്.
We can say absolutely truthfully, money is power in this world.
നമുക്ക് തികച്ചും സത്യമായിട്ട് പറയാൻ കഴിയും, പണം ഈ ലോകത്തിൽ ഒരു വലിയ ശക്തി തന്നെയാകുന്നു.
Money is health.
പണം ആരോഗ്യമാണ്.
Can't have a kidney transplant if you don't have money.
നിങ്ങൾക്ക് ധാരാളം പണമില്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നി മാറ്റിവെക്കാൻ കഴിയുകയില്ല.
You can't have a heart operation if you don't have money.
നിങ്ങൾക്ക് ധാരാളം പണമില്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കാൻ കഴിയുകയില്ല.
Money is health. Money is education.
പണം എന്ന് വെച്ചാൽ ആരോഗ്യമാണ്, പണം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമാണ്, അത് സുഖസൗകര്യമാണ്.
Money is power. Money is position.
പണം ശക്തിയും സ്വാധീനവും ഒക്കെയാണ്.
That is the thing that matters the most in this world.
ഈ ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം പ്രസക്തിയുള്ള ഒരു കാര്യം പണമെന്നുള്ളത്.
Money makes it good for our children in this world.
നമ്മുടെ മക്കൾക്കും പണമുണ്ടെങ്കിൽ അവർക്ക് ലോകത്തിൽ നന്നായിട്ട് ജീവിക്കാൻ കഴിയും.
Exactly the same in the kingdom of God and grace.
ദൈവകൃപ ദൈവരാജ്യത്തിൽ ഇതേ അളവിലാണ് വർത്തിക്കുന്നത്.
If you want to know how rich you are spiritually, you got to see how much grace you are receiving.
അതുകൊണ്ട് ആത്മീയമായിട്ട് നിങ്ങൾ എത്ര ധനവാനാണ് എന്ന് കാണണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ എത്ര കൃപ പ്രാപിച്ചിട്ടുണ്ട് എന്ന് നോക്കുന്നതാണ് നല്ലത്.
There is a verse in 1 Peter 5, it's repeated twice in the New Testament.
1 പത്രോസ് 5 അധ്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന, ബൈബിളിൽ രണ്ട് പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്.
That is in James 1 Peter 5:5, it says God gives grace to the humble.
1 പത്രോസ് 5 അധ്യായം 5 വാക്യത്തിൽ ആണത്, ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു.
That's repeated in James 4 also.
യാക്കോബിന്റെ 4 അധ്യായത്തിലും ഇതേ വചനം ആവർത്തിച്ചിട്ടുണ്ട്.
Speaks there also about the emphasis. It's there also it's spoken about humility in James 4 and verse 6.
യാക്കോബ് 4:6 ലും താഴ്മയെക്കുറിച്ച് ഒരുവണ്ണം വായിക്കുന്നു, ദൈവം നിങ്ങളിലോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർ കൃപ നൽകുകയും ചെയ്യുന്നു.
Money people can get in many ways in this world.
ഈ ലോകത്തിൽ പല വിധത്തിൽ ആളുകൾക്ക് പണം നേടുവാൻ കഴിയും.
They can get it by stealing.
അത് മോഷ്ടിച്ച് പണം നേടാൻ കഴിയും.
Inheriting it from their parents.
മാതാപിതാക്കളിൽ നിന്ന് അവകാശമായിട്ട് കിട്ടുവാൻ കഴിയും.
Working hard.
വളരെ കഠിനമായിട്ട് ജോലി ചെയ്ത് പണം നേടുവാൻ കഴിയും.
By cheating, telling lies.
കള്ളം പറഞ്ഞും വഞ്ചിച്ചെടുത്തും ഒക്കെയും പണം കിട്ടുവാൻ ഇടയാവും.
Many, many ways to get money.
പണം കിട്ടുവാനുള്ള പല വഴികളുണ്ട്.
But grace is only one way.
എന്നാൽ കൃപ ലഭിക്കുവാനായിട്ട് ഒരു മാർഗമേ ഉള്ളൂ.
We have to humble ourselves.
നാം നമ്മെ തന്നെ താഴ്ത്തണം.
And it's not a question of convincing our fellow believers that we are humble.
നാം ഒക്കെ താഴ്മയുള്ളവരാണെന്ന് മറ്റ് വിശ്വാസികളെ ബോധ്യമാക്കുന്നതിൽ കൂടെ അല്ല അത് സാധിക്കുന്നത്.
The more I have lived as a Christian, the more I have seen that a lot of people who look humble are not really humble when you get close to them.
ഞാൻ എത്രയധികം വർഷം ക്രിസ്ത്യാനായിട്ടിരുന്നോ എനിക്ക് കൂടുതലായിട്ട് ഉറപ്പിച്ചു വരാൻ കഴിയും, അനേക ദൈവമക്കളും അവർ പുറമേ കാണുന്നതുപോലെ അല്ല അവർ വാസ്തവത്തിൽ താഴ്മയുള്ളവരാണ്.
Sometimes I think the brother is very humble.
ചിലപ്പോൾ ഞാൻ എന്റെ സഹോദരനെ കുറിച്ച് വിചാരിക്കും, ഈ സഹോദരൻ വളരെ താഴ്മയുള്ളവനാണല്ലോ എന്ന്.
He lives, he wears very simple clothes.
അവൻ വളരെ ലളിതമായിരിക്കുന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്.
He doesn't speak much.
അവൻ വളരെയധികം ഒന്നും സംസാരിക്കുന്നില്ല.
He speaks very softly.
അവൻ വളരെ മാർദ്ദവമായിട്ടും മയമായിട്ടുമാണ് സംസാരിക്കുന്നത്.
Then he suddenly discovered that God has not given him grace in his life.
എന്നാൽ എനിക്ക് ഒരു പ്രത്യേക അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം ആ സഹോദരന്റെ ജീവിതത്തിൽ കൃപ കൊടുത്തിട്ടില്ല.
Then you go in and examine what is the reason, and you discover such arrogance and pride which is hidden from the eyes of men.
Naam veendum chenna sahodara jeevithathilekku nokkumbol kaanan kazhiyunnathu nammude kannukalkku maranjirunnathayirunna aa valare adhigam nigalavum ahankaravum okkeyum aa sahodara jeevithathil undayirunnu ennathaan.
Brothers and sisters, if we want to be rich,
sahodaramare namukku deiva kripayil sambandhayikkan aagraham undengil
we must be humble in order to get that grace.
Aa prabhagathwanta poorna namarathana paathayadu.
Like I said, everything in this world is dependent on money. Everything in God's kingdom is dependent on grace.
Lokathil panam sagalathinu aadharavayirikkunnathu pole devarajyathil sagalathinu kruva aadharavayirikkunnu.
While we were coming this morning to this house,
njangal indu raavile ee bhavanathilekku yathra cheythu vannukondirunnappol
talking about this verse in 2 Corinthians 6:1.
Randu korinthar aalam adhyayam onnam vaakyathilulla ee vaachanam njangal samsaarichukondu varukayirunnu.
We urge you not to receive the grace of God in vain.
നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് ഒരു വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു.
That is like getting an electricity power connection to the house and not connecting it to the tube light or the refrigerator or the fan or anything.
അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പവർ കറന്റിന്റെ കണക്ഷൻ കിട്ടി, പക്ഷെ ആ കണക്ഷൻ നിങ്ങളുടെ ട്യൂബ്ലൈറ്റിലേക്കോ ഫ്രിഡ്ജിലേക്കോ വൈദ്യുതി ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാതിരിക്കുന്നത് പോലെയാണ്.
നമുക്ക്
പറയാൻ കഴിയും നിങ്ങൾക്ക് ലഭിച്ച നിങ്ങളുടെ വീട്ടിൽ കിട്ടിയ വൈദ്യുതിയുടെ കണക്ഷൻ നിങ്ങൾ വൃഥാവാക്കി കളഞ്ഞു. നിങ്ങൾക്ക് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അത് വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല.
And so the house is in darkness just like other houses which didn't get electric power.
അതുകൊണ്ട് വൈദ്യുതി കണക്ഷൻ കിട്ടിയിട്ടില്ലാത്ത വീടുകളെ പോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും ഇരുട്ടാണുള്ളത്.
In the Old Testament they never had grace.
പഴയ നിയമത്തിൽ കൃപ ഉണ്ടായിരുന്നില്ല.
And so they could not rise to the heights that we can in the new covenant.
അതുകൊണ്ട് പുതിയ ഉടമ്പടിയിൽ നമുക്ക് ഉയർന്നു വരാൻ കഴിയുന്ന ആത്മീയ ജീവിതത്തിന്റെ ഉന്നതികളിലേക്ക് അവർക്ക് വരുവാൻ
കഴിയുമായിരുന്നില്ല.
എന്നാൽ ഇന്ന് ഇരുട്ടിൽ തന്നെ വസിക്കുന്ന അനേകം പുതിയ നിയമ വിശ്വാസികളുണ്ട്. അവർ പഴയ നിയമ വിശ്വാസികളെ പോലെ
തന്നെയാണ്.
എന്റെ ഈ കഴിഞ്ഞ 35 വർഷത്തെ ക്രിസ്ത്യൻ ജീവിതത്തിൽ പല പ്രാവശ്യമായിട്ട് വീണ്ടും വീണ്ടും കേട്ട മൂന്ന് പ്രത്യേക കാര്യങ്ങൾ ഞാൻ പറയാം.
And I've never heard in any book, in any sermon, anybody questioning those three examples.
ഈ മൂന്ന് ദൃഷ്ടാന്തങ്ങളെ ഒരു പുസ്തകത്തിലോ ആരുടെയെങ്കിലും പ്രസംഗത്തിലോ ഒരിടത്തും ചോദ്യം ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല.
I have always questioned them.
ഞാൻ നല്ലത് ചോദ്യം ചെയ്തു.
One is, even Elijah got discouraged and depressed. So we will also sometimes get discouraged and depressed.
അതൊന്നാമത്തെ കാര്യം ഇതാണ്, പ്രവാചകനായിരുന്ന ഏലിയാവ് പോലും ഒരിക്കൽ വളരെയധികം വിഷമിച്ച് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് അവൻ വളരെ സങ്കടമുള്ളവനായി തീർന്നു. അതുകൊണ്ട് നമുക്കും അതുപോലെ നിരാശപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന്.
That is why saying, my great grandfather's house had no electricity, he sat in darkness. So I shall also have to be like that.
അങ്ങനെ പറയുമ്പോൾ നാം പറയുന്നത് എന്റെ വലിയപ്പന്റെ വീട്ടിൽ കറന്റ് ഉണ്ടായിരുന്നില്ല, അവിടെ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് എനിക്കും കറന്റ് ഇല്ല, എനിക്കും ഇരുട്ടാണ് എന്ന് പറയുന്ന
പോലെ
എന്റെ വലിയ മുത്തച്ഛനേക്കാളും മെച്ചമായിരിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറയുന്ന പോലെ. എന്നാൽ നാം ആരും അങ്ങനെ പറയാറില്ല.
We say, in that time there was no electricity in the world.
നാം പറയുന്നത് നാം എന്താണ് പറയുന്നത്? അന്ന് അവർ ജീവിച്ചിരുന്ന കാലത്ത് ഈ ലോകത്തിൽ വൈദ്യുതി എന്ന് പറയുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല.
നമുക്കതുപോലെ
പറയാം, ഏലിയാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവകൃപ ലഭ്യമായിരുന്നില്ല.
The grace came by Jesus Christ. That is very clear in John's Gospel, chapter 1, verse 17.
യോഹന്നാന്റെ സുവിശേഷം 1:17 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൃപ യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്നാണ്.
Electricity has only been in the world for over 100 years.
കഴിഞ്ഞ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് അടുത്ത് മാത്രമേ ഈ ഭൂമിയിൽ വൈദ്യുതി ഉണ്ടായിട്ടുള്ളൂ.
Grace has been in the world only the last 2000 years, not the first 4000 years.
കഴിഞ്ഞ 2000 വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഈ ഭൂമിയിൽ കൃപയുടെ വ്യാപാരം ഉള്ളൂ. അതിനു മുമ്പുള്ള 4000 വർഷങ്ങളിൽ ദൈവകൃപ വ്യാപരിച്ചിരുന്നു.
To compare myself with Elijah is like comparing the facilities I have today with the facilities my great grandfather had.
അതുകൊണ്ട് ഏലിയാവുമായിട്ട് നാം നമ്മെത്തന്നെ തുലനം ചെയ്യുന്നത് ഇന്നുള്ള നമ്മുടെ സാഹചര്യങ്ങളെ നമ്മുടെ വലിയപ്പന്റെ കാലത്തെ സാഹചര്യങ്ങളുമായിട്ട് തുലനം ചെയ്യുന്നത് പോലെയാണ്.
I have heard so many believers and read so many books that quote that example.
എന്നാൽ ഞാൻ അനേക പുസ്തകങ്ങളിൽ അനേകം എഴുത്തുകാരും ഈ ഉദാഹരണം പറഞ്ഞു കേട്ടിട്ടു.
And finding a comfort in their discouragement and depression and bad moods and gloom by saying I'm like Elijah.
ഞാൻ ഏലിയാവിനെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിരാശയ്ക്കും സങ്കടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെയും അവര് കാരണം കണ്ടുപിടിക്കുകയാണ്.
And then I have heard another example.
മറ്റൊരു ദൃഷ്ടാന്തം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്,
Even Moses got so angry when he came down from the mountain that he broke those tablets of stone and threw them down.
ദൈവപുരുഷനായിരുന്ന മോശ പോലും പർവ്വതത്തിൽ ഇറങ്ങി വരുമ്പോൾ അവൻ കോപം പൂണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ കൽപ്പലകളെ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു എന്നാണ്.
So sometimes if I get angry and I throw the plate down or something like that, and we can't be better than Moses.
അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ദേഷ്യം മൂത്തിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ എറിഞ്ഞു ഉടക്കുകയൊക്കെ ചെയ്താൽ എനിക്ക് മോശയെക്കാളും മെച്ചമായിരിക്കാൻ കഴിയുകയില്ലല്ലോ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. വിശ്വാസികൾ ഇങ്ങനെ
പറയാം,
ഈ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടായിരിക്കുന്ന യുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതായിരുന്ന ദൈവവചനം അത് നമ്മുടെ പാപത്തിന് ഒരു ന്യായമായിട്ട് കണ്ടുപിടിക്കുന്നത് എത്ര സങ്കടകരമായിരിക്കും. ഞാൻ ശ്രദ്ധിച്ച മൂന്നാമത്തെ
ഉദാഹരണം,
ഒരു പ്രസംഗകൻ വ്യഭിചാരിയായി തീരുമ്പോൾ.
Yeah, they say David was a man after God's own heart.
അവര് പറയുന്നത് ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായിരുന്നു.
എന്നാൽ
അവൻ വീണ് പോയി. അവൻ വ്യഭിചാരത്തിൽ വീണു, എന്നാൽ അവൻ മടങ്ങി വന്നു, ദൈവം വീണ്ടും അവനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു.
It's amazing what we cannot justify with scripture. Everything can be justified with scripture.
ദൈവവചനം ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത്, സകലവും ന്യായീകരിക്കാൻ കഴിയും.
If you want to justify sin, you find verses here to justify sin.
പാപത്തെ ന്യായീകരിക്കാനുള്ള വചനങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത് ഈ പുസ്തകത്തിലുണ്ട്.
I remember hearing somebody saying that if you're a believer in a communist country, you must rebel against the government.
ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെന്റിനെതിരായിട്ട് ഒരു മത്സരം
ഉളവാക്കണമെന്ന്.
നിങ്ങൾ ആ ഗവൺമെന്റിനെതിരായിട്ട് ഒരു വലിയ ഒരു വിപ്ലവം തുടങ്ങണം. അവര് അതിനുവേണ്ടി ദൈവവചനമാണ് ഉദ്ധരിക്കുന്നത്.
They say Jesus was the first Marxist.
അവർ പറയുന്നത് യേശുക്രിസ്തു ആയിരുന്നു ഒന്നാമത്തെ മാർക്സിസ്റ്റുകാരൻ.
Cared for the poor.
അവൻ പാവപ്പെട്ടവർക്ക് വേണ്ടി കരുതുവാൻ മനസ്സുവെച്ചു.
He said, give to Caesar what belongs to Caesar. Caesar deserved the kick in the pants. Give it to him.
കൈസർക്ക് കൊടുക്കേണ്ടത് കൈസർക്ക് കൊടുക്കുക. ആ കൈസറിനെ ഒരു പാഠം പഠിപ്പിക്കുകയും അവനെതിരായിട്ട് സംസാരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.
What Caesar deserves is a kick.
കൈസർ അർഹിക്കുന്ന അവന് കൊടുക്കണം. അവന് കാലുകൊണ്ട് ഒരു ചവിട്ടാണ് കൊടുക്കേണ്ടത്.
Because that's what he deserves.
അതാണ് കൈസർ അർഹിക്കുന്നത്, അവന് കൊടുക്കേണ്ടത്.
Many, many verses we can take to justify ourselves.
പല പല വാക്യങ്ങളും നമ്മെ തന്നെ ന്യായീകരിക്കാനായിട്ട് നമുക്ക് എടുക്കുവാൻ സാധ്യതയുണ്ട്.
And God allows people to use it to deceive themselves.
ദൈവം പലപ്പോഴും ആളുകൾ തങ്ങളെ തന്നെ വഞ്ചിപ്പാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്നു.
But if we face up the scripture honestly,
നാം ദൈവത്തിന്റെ വചനത്തെ ആത്മാർത്ഥതയോടെ നേരിടുകയാണെങ്കിൽ, അഭിമുഖീകരിക്കുകയാണെങ്കിൽ,
we will discover that God's grace is meant to lead us to a life which is superior to Moses, Elijah, and David.
ദൈവത്തിന്റെ കൃപയെന്നുള്ളത് മോശയുടെയും ഏലിയാവിന്റെയും ദാവീദിന്റെയും ജീവിതത്തിനൊക്കെയും വളരെ ഉന്നതമായിരുന്ന ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഇടയാക്കുന്നതാണെന്ന് കാണാൻ
കഴിയും. I've heard one more example.
മറ്റൊരു ദൃഷ്ടാന്തം കൂടെ കേട്ടിട്ടുണ്ട്.
That is of John the Baptist, that when he was in prison, even he doubted Jesus.
ജയിലിൽ കിടക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ അവിടെ കിടന്നുകൊണ്ട് യേശുവിനെ സംശയിച്ചു എന്ന് പറഞ്ഞു.
Are you really the Messiah? He said.
നീ തന്നെയാണോ വരുവാനുള്ള മശിഹ എന്ന് അവൻ ചോദിച്ചു.
Yeah, but Jesus said, the least one in the kingdom of God is greater than John the Baptist.
യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാളും വലിയവനാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
All these excuses we find because we have not got grace.
നാം ഈ ന്യായങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന്റെ കാര്യം ദൈവകൃപ നാം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്.
One of the greatest tragedies is when believers don't become rich in grace throughout their life.
ഏറ്റവും വലിയ സങ്കടകരമായിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ദൈവമക്കൾ കൃപ പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്.
I praise the Lord that God opened my eyes to see what grace meant.
ദൈവകൃപ എനിക്ക് എന്താണെന്ന് കാണുവാനുള്ള ദൈവം എന്റെ കണ്ണിനെ തുറന്നതിനായിട്ട് സ്തോത്രം ചെയ്തു.
Not only I could live a life without committing adultery, like David.
ദാവീദ് ചെയ്തതുപോലെ വ്യഭിചാരം ചെയ്യാതെ ജീവിക്കാൻ എന്നെ സഹായിക്കുക മാത്രമല്ല,
but that I could also live a life without getting angry like Moses.
മോശ ചെയ്തതുപോലെ കോപിക്കുക എന്നുള്ള പാപത്തിൽ നിന്നും എനിക്ക് മോചനമുണ്ട്.
And also without getting discouraged or being in a bad mood like Elijah.
ഏലിയാവിനെ പോലെ മൗനിയായി മ്ലാനവതനായിട്ട് നിരാശപ്പെട്ടിരിക്കാതെയും എനിക്ക് ഇരിക്കാൻ
കഴിയും.
2 Corinthians 9:9 നാം വായിക്കുന്നു.
This is an amazing verse.
ഇത് വളരെ അത്ഭുതമായിരിക്കുന്ന ഒരു നല്ല വചനമാണ്.
Because it speaks about it uses the word all and everything and superlative words like that many times.
എന്തുകൊണ്ടെന്നാൽ ഈ വാക്യത്തിൽ സകലവും എപ്പോഴും സകല സൽപ്രവൃത്തിയും എന്നിങ്ങനെ വളരെ നല്ല ഉന്നതമായിരിക്കുന്ന പ്രയോഗങ്ങൾ
പ്രയോഗിച്ചിരിക്കും.
എത്ര പ്രാവശ്യം അത് ആവർത്തിച്ചിരിക്കുന്നു നോക്കുക.
First of all, it says God is able to make all grace. All grace.
ആദ്യമായിട്ട് ഈ വചനത്തിൽ നാം കാണുന്നത് ദൈവം നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ
ശക്തനാണ്.
അതുപോലെ തന്നെ പെരുകി വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വളരെ ഉന്നതമായിരിക്കുന്ന
പ്രയോഗമാണ്. That's also another big word. That means all the time.
അതുപോലെ എപ്പോഴും എന്ന് പറഞ്ഞിരിക്കുന്നു.
Then it says, having all sufficiency.
അതുപോലെ പൂർണ്ണ തൃപ്തിയുള്ളവരായി ഇരിക്കുക.
Then it says, in everything, in all things.
സകല കാര്യങ്ങളിലും ദൈവം വിവരണം ചെയ്യും.
Then it says, you can have an abundance. This is also a superlative word.
പെരുകി വരുന്ന ഒരു അനുഭവം.
Then finally, the seventh one. Every single good deed.
Sagala sal pravartiyum ennum kodilode parayikkum.
I don't think there's another verse like that in the Bible which is God 7 times. All, everything, every abundance abound like that.
ഏഴ് പ്രാവശ്യം ഒരേ വാക്യത്തിൽ ഇവണ്ണം നല്ല കാര്യങ്ങൾ വളരെ ഉന്നതമായിരിക്കുന്ന പ്രയോഗങ്ങൾ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വാക്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
And everything is related to grace.
എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ദൈവകൃപയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്.
With that one verse, you can live all your life.
ഈ ഒരൊറ്റ വാക്യവുമായിട്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ തുടരാൻ കഴിയും.
Every single situation in life is covered by this verse.
ജീവിതത്തിലുള്ള ഓരോരോ സാഹചര്യങ്ങളും ഈ വാക്യത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്.
Every trial,
ഓരോ പരീക്ഷയും,
every hardship,
എല്ലാ കഷ്ടപ്പാടുകളും,
every defect in our personality,
നമ്മുടെ വ്യക്തിത്വത്തിലുള്ള എല്ലാ കുറവുകളും,
financial shortage,
സാമ്പത്തിക ഞെരുക്കങ്ങൾ,
difficult wives, difficult children,
പ്രയാസമുള്ള ഭാര്യ, പ്രയാസമുള്ള മക്കൾ,
difficult living circumstances, difficult office circumstances,
ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളും ജോലി സാഹചര്യങ്ങളും.
Everything, one verse is enough. If this one verse is there in the New Testament, you can go all through life with
it.
God is able, that's what it
says. Not you are
able.
I'm not able.
The more I realize I'm not able, the more I realize God is
able. I'm not able. I'm sorry that
I have taken so many years to understand
ee satyam grihipanayittu enikku valare varshangal vendi vannu ennallo enikku sangadam.
I was converted when I was 19.
Yan 19 vayasulla pol rakshikkappettu.
Many times I wish I had an older brother at that age to teach me that God's grace could make me triumphant in every situation.
Yan anega pravashyam aagrahichittundu aa 19 vayasulla aa sandarbhathil ദൈവകൃപ എന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ എന്നെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയും എന്ന് എന്നോട് ഉപദേശിക്കാൻ കഴിയുന്ന ഒരു മൂപ്പൻ
ഉണ്ടായിരുന്നു.
അത് ഗ്രഹിക്കുന്നതിന് മുമ്പായിട്ട് അനേക വർഷങ്ങൾ ഞാൻ
ചുറ്റിത്തിരിഞ്ഞതാണ്.
ദൈവത്തിന്റെ കൃപയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് വലിയൊരു പ്രവൃത്തിയാണ്.
Absolutely no situation in life for which it is not sufficient.
ഒരൊറ്റ അവസരത്തിൽ പോലും ഒരു സാഹചര്യത്തിലും ദൈവകൃപ പോരാത്തതായി തീരുന്നില്ല.
അപ്പോസ്തലപ്രവൃത്തികളുടെ
നമുക്ക് വായിക്കാം.
About God's word.
ദൈവവചനത്തെ കുറിച്ച്
when Paul
വായിക്കും.
Was leaving Ephesus after 3 years.
അപ്പോസ്തലനായ പൗലോസ് 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം എഫസോസ് വിട്ടു പോവുകയാണ്.
He told them, verse 31, that for 3 years, night and day, I kept on sharing God's word with you.
31st വാക്യത്തിൽ അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തു കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞതെന്ന് ഓർത്തുകൊള്ളി.
Something like Jesus spending 3 years with his 11 apostles.
ഇത് യേശു 3 വർഷത്തോളം തന്റെ 11 ശിഷ്യന്മാരുമായിട്ട് കൂടി പ്രവർത്തിച്ചതുപോലെയുള്ള ഒരു കാര്യമാണ്. രാവും പകലും.
And then when Jesus was about to go,
adhu shesham Yeshu povanaayittu thonniyana,
they were worried.
Avar aalavithu
how we continue now.
Njangal ini enna thodaru?
As when he told them, I'll send the Holy Spirit.
Appol Yeshuvarodu paranju, njan adhu vendi parishuddhaathmavane
ayittu. They didn't understand that.
Adhu avarku manasilakkilla.
The Holy Spirit was come for us to bring grace.
Parishuddhaathmavu deiva krupayumayittanu vannirikkunnathu.
Which would be better than having Jesus outside them.
Yeshu avarodoppam avarku velil ulladinekkalum nalladana parishuddhaatmavu ulladu.
Because the Spirit would come inside.
Karanam parishuddhaatmavu avarude ullilana vannu adivasikkunnathu.
So here Paul says, now I'm going.
Ivide Paulus parayanu njan ippol povunu.
But I commend you to God and to the word of his grace.
32nd vakyam ningalku aathmeeya vardhana varuthuvan സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ
പരമേശ്വരൻ.
പുതിയ നിയമത്തിൽ ദൈവവചനത്തെ കൃപയുടെ വചനം എന്നാണ്
പറയുന്നത്.
ഞാൻ ആ വാക്യം ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്.
എവ്രി വേർഡ് ഹാസ് ഗോട്ട് ഗ്രേസ് വിത്ത് ഇറ്റ്.
ഓരോ വചനത്തിനും
ടു ഫുൾഫിൽ ഇറ്റ്.
നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകേണ്ടതായിരിക്കുന്ന ഒരു കൃപയും ആ വചനത്തിലുണ്ട്.
If there is a word which says rejoice always, there is grace with that word to help me to rejoice always.
എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ളൊരു വചനം ഉണ്ടെങ്കിൽ എന്നെ എപ്പോഴും സന്തോഷത്തിൽ നിർത്തുവാൻ എന്നെ സഹായിക്കുന്ന കൃപയും ആ വചനത്തോടുകൂടെ ഉണ്ട്.
I don't have to be like Elijah.
ഞാൻ എലിയാവിനെ പോലെ ആയിത്തിരേണ്ട ആവശ്യമില്ല.
If there is a word in Matthew 5 which says don't be angry with your brother, there is grace with that word so that I don't have to be like Moses.
നിന്റെ സഹോദരനോട് കോപിക്കരുത് എന്ന് മത്തായി സുവിശേഷം 5 നാം വായിക്കുന്നുണ്ടെങ്കിൽ മോശയെ പോലെ കോപിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപയും ആ വചനത്തിൽ ഉള്ളടക്കം
ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ
അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ സ്ത്രീയെ മോഹിക്കേണ്ടതിനുള്ള നോക്കരുത് എന്നുള്ള വചനം ഉണ്ടെങ്കിൽ
ദാവീദ്
പാപത്തിൽ വീണതുപോലെ വീഴാതിരിക്കുവാൻ തക്കവണ്ണം എന്നെ ശക്തനാക്കുന്ന ഒരു കൃപയും ആ വചനത്തിലുണ്ട്.
And more than that,
അതിലുപരിയായിട്ട്
that I don't even have to lust at a Bathsheba in the next compound.
മറ്റ് ഒരു സ്ഥലത്തുള്ള എന്റെ വീടിനപ്പുറം അടുത്തുള്ള മറ്റൊരു കോമ്പൗണ്ടിലുള്ള ഒരു ബത്ഷേബയെ നോക്കി മോഹിക്കേണ്ട ആവശ്യമില്ല.
That is grace.
ദൈവത്തിന്റെ കൃപയാണ്.
If you don't believe that,
നീ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ
believe that God's word is powerless, then of course you don't get him.
ദൈവത്തിന്റെ
spirit of grace.
ഇവിടെ എബ്രായർ 10 അധ്യായം 29 വാക്യത്തിൽ കൃപയുടെ ദൈവകൃപയുടെ ആത്മാവിനെ കുറിച്ച് വായിക്കുന്നു.
The Holy Spirit has come to bring grace into our life.
പരിശുദ്ധാത്മാവ് ദൈവകൃപയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് വന്നത്.
There is an Old Testament prophecy in the book of Zechariah chapter 12.
സെക്രിയാവിന്റെ പുസ്തകം 12 അധ്യായത്തിൽ ഒരു പഴയ നിയമ പ്രവചനം നാം വായിക്കുന്നു.
One of the last prophecies of the outpouring of the Holy Spirit in the Old Testament.
പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനെക്കുറിച്ച് പഴയ നിയമത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണിത്.
Zechariah 12:10 he says, I pour out upon the inhabitants of Jerusalem the spirit of grace.
സെക്രിയാവിന്റെ 12 അധ്യായം 10 വാക്യത്തിൽ എന്റെ ജെറുസലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും.
That's what happened on the day of Pentecost.
ഇതാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്.
On the inhabitants of Jerusalem at that time who were waiting for the Lord, the spirit of grace was poured out.
കർത്താവിനായിട്ട് കാത്തിരുന്ന ആ യെരുശലേമിൽ കാത്തിരുന്ന ആളുകളുടെ മേൽ ദൈവത്തിന്റെ കൃപയുടെ ആത്മാവാണ് പകരപ്പെട്ടത്.
In other words, something that would flood them with the wealth of heaven.
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്വർഗത്തിലെ ധനം കൊണ്ട് അവരുടെ ഉള്ളങ്ങളെ നിറയ്ക്കുവാൻ
പര്യാപ്തമായിരിക്കുന്നവരായി
എന്റെ ബാങ്കിലെ അക്കൗണ്ടിൽ ഒരുവൻ വന്ന് ലക്ഷക്കണക്കിന് പണം നിക്ഷേപിച്ചിട്ട് പോകുന്ന പോലെയാണത്. ഒരു ലോക മനുഷ്യൻ വിചാരിക്കും ഇതെന്തൊരു വലിയ അനുഗ്രഹമാണ്
bank account which had only the minimum balance in it.
എന്റെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നതാ ഒരുവൻ വന്ന് എന്റെ അക്കൗണ്ടിൽ അനേക ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ട് പോയി.
That is the spirit of grace.
ദൈവകൃപയുടെ ആത്മാവ് നിവണമാണ്.
Now it says, I beseech you, don't receive this grace in vain.
അതുകൊണ്ട് ഇന്ന് നാം നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ദൈവകൃപയെ നിങ്ങൾ വൃഥാവാക്കി കളയരുത്.
It says in Romans 6:14,
റോമർക്കെഴുതിയ ലേഖനം 6 അധ്യായം 14 വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു.
That when we receive grace, sin will not rule over us.
അവിടെ നമുക്ക് കൃപ ലഭിക്കുമ്പോൾ പാപം നമ്മുടെ ജീവിതത്തിൽ അധികാരി ആയിരിക്കില്ല എന്ന് വായിക്കുന്നു.
Now while we are speaking here, if you suddenly see the fan stop and the lights go off, what will you say?
നാം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫാനും ലൈറ്റും ഒക്കെ നിന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കും?
All of us know what happened.
എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
The electric power is gone.
വൈദ്യുതി ബന്ധം ഇല്ലാതെയായി.
When I see a believer defeated by sin, I say the same thing.
ഒരു സഹോദരൻ ഒരു വിശ്വാസി പാപത്താൽ പരാജയപ്പെട്ടു അവൻ കാണുമ്പോൾ എനിക്ക് അതിന്റെ കാര്യം മനസ്സിലാക്കാൻ കഴിയും.
He doesn't have faith.
അവന് ദൈവകൃപ ലഭിച്ചിട്ടില്ല.
Closing one evening, you put on the switch and the light doesn't come.
ഒരു ദിവസം വൈകിട്ട് നിങ്ങൾ സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് കത്തിയില്ല.
What do you say?
നിങ്ങൾ എന്ത് പറയും?
No electric.
കറന്റ് ഇല്ല എന്ന് പറയും.
When you don't get victory over sin,
നിന്റെ ജീവിതത്തിൽ പാപത്തിന്മേൽ നിനക്ക് ജയമില്ല എങ്കിൽ,
you have to say the same thing.
അതേ കാര്യം നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു.
No grace.
എന്റെ ജീവിതത്തിൽ കൃപയില്ല.
Don't give some other excuse.
അതിനെ മറ്റ് യാതൊരു ന്യായവും പറയണ്ട.
No
കൃപ ഇല്ലാതെയായിരിക്കുന്നു.
When you are honest about it, there is hope.
നിനക്ക് അതിനെക്കുറിച്ച് തുറന്ന മനസ്സുണ്ടെങ്കിൽ നിനക്ക് പ്രത്യാശയ്ക്ക് വഴിയുണ്ട്.
But instead of that, you give some other reason
എന്നാൽ അതിന് പകരമായിട്ട് നീ മറ്റ് പല കാരണങ്ങളും കണ്ടുപിടിക്കുകയാണെങ്കിൽ
നിനക്ക്
പല കാരണങ്ങളും കണ്ടുപിടിക്കാൻ
കഴിയും.
എന്നാൽ സത്യമായിരിക്കുന്ന കാരണം കൃപ ഇല്ല
എന്നുള്ളതാണ്.
നിനക്ക് ഇല്ലാത്തതിന്റെ കാരണം നീ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്.
We read in Hebrews chapter 10, Hebrews chapter 4,
Hebrews 4 അധ്യായത്തിൽ നാം വായിക്കുന്നു.
Verse 16, let us draw near to the throne of grace so that we can get grace to help us in our time of need.
Hebrews 4 16, അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക.
You have to come to the throne of grace to get grace to help in your time of need.
നിന്റെ ആവശ്യ സമയത്ത് നിനക്ക് സഹായം കിട്ടുവാനൊക്കെ ഒന്നും കൃപാസനത്തിലേക്ക് അടുത്തില്ല.
Won't come automatically.
അത് ഓട്ടോമാറ്റിക് ആയിട്ട് തനിയെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല.
Jesus said, if you being evil know to give good gifts to your children.
യേശു പറഞ്ഞു, നിങ്ങൾ ദോഷികളായിരിക്കെ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ.
Now the rest of the verse.
അതിന്റെ ബാക്കി നിങ്ങൾക്കറിയാമല്ലോ.
How much more will the Heavenly Father give the Holy Spirit?
തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പിതാവ് എത്ര അധികം കൊടുക്കും?
But to whom?
എന്നാൽ ആർക്കാണ് പിതാവ് കൊടുക്കുന്നത്? തന്നോട് ചോദിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്.
ലൂക്കോസ്
11:13 13 അത് പറയുന്നുണ്ട്, തന്നോട് ചോദിക്കുന്നവർക്ക് കൊടുക്കപ്പെടും.
The spirit of grace, to whom does God give?
ദൈവകൃപയുടെ ആത്മാവിനെ ദൈവം ആർക്കാണ് കൊടുക്കുന്നത്? തന്നോട് ചോദിക്കുന്നവർക്ക് അത് കൊടുക്കും.
Who gets grace according to this verse?
ഈ വചനപ്രകാരം ആർക്കാണ് ദൈവം കൃപ
കൊടുക്കുന്നത്?
കൃപാസനത്തിലേക്ക് വന്നിട്ട് ആവശ്യത്തിന്റെ സന്ദർഭത്തിൽ ആ കൃപയെ എടുക്കുന്നവർക്ക് ചോദിക്കുന്നവർക്കാണ് കിട്ടുന്നത്.
If you have electricity in your house, I tell you, you don't have to live in darkness a single moment.
നിന്റെ ഭവനത്തിൽ വൈദ്യുതി ബന്ധം ഉണ്ടെങ്കിൽ നീ ഒരു നിമിഷം പോലും ഇരുട്ടിൽ വസിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയും.
If you have grace in your life, there's not a need for you to live in darkness a single moment of your life.
നിന്റെ ജീവിതത്തിൽ കൃപയുണ്ടെങ്കിൽ നീ ഒരു നിമിഷം പോലും പാപത്തിൽ എന്റെ ഇരുട്ടിൽ വസിക്കേണ്ട ആവശ്യമില്ല.
We can always overcome.
എല്ലായ്പ്പോഴും ജയിക്കാൻ കഴിയും.
There is no trial, no difficulty that we cannot overcome with grace.
നാം കൃപ കൊണ്ട് നേരിടുവാൻ ജയിക്കാൻ കഴിയാത്ത ഒരു പരിശോധനയും പാപവും ഇല്ല.
Paul said, I had a thorn in the flesh, which was a messenger of the devil.
Paulus പറഞ്ഞു, സാത്താൻ ദൂതനായിരിക്കുന്ന ആ ഒരു 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 മുള്ള എന്റെ ജഡത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു.
I don't know what that thorn was.
ആ മുള്ള എന്താണെന്ന് എനിക്ക്
അറിയില്ല.
അതെന്തോ ആകട്ടെ,
but it was a messenger of the devil.
എന്നാൽ അത് സാത്താന്റെ ഒരു ദൂതനായിരുന്നു.
A messenger of the devil.
നമ്മെ വന്ന് ആക്രമിക്കുന്നു. കർത്താവ് പറയുന്നു, അവിടെ എന്റെ കൃപ നിനക്ക്
മതിയാണ്.
നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിന്നെ ആക്രമിക്കുന്ന ഒരു സാത്താന്റെ ദൂതൻ നിന്റെ ചുറ്റുമുണ്ടോ?
ഐ വാസ് റീസെന്റ്ലി വിത്ത് സം ബിലീവേഴ്സ്.
ഞാൻ ചില വിശ്വാസികളുമായിട്ട് ഒരു സഭയിൽ കുറച്ച് മുമ്പ് ആയിരുന്നു.
And they had such strange teaching about evil spirits.
ദുരാത്മാക്കളെ കുറിച്ച് വളരെ വിചിത്രമായിരിക്കുന്ന ചില പഠിപ്പിക്കലുകൾ
അവർക്കുണ്ടായിരുന്നു.
അവരിങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ ചുറ്റും ദുരാത്മാക്കൾ ആവേശിച്ചിരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ അവരുടെ കണ്ണിൽ നോക്കിയാൽ പെട്ടെന്ന് ആ ദുരാത്മാവ് ചാടി നിന്റെ കണ്ണിലേക്ക്
വരും.
അതുകൊണ്ടെന്നാണ് സംഭവിക്കുന്നത്, റോഡിൽ കൂടെ പോകുമ്പോൾ ഒരുവിനിൽ ദുരാത്മാവ് ഉണ്ടെന്നൊരു ഭയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് നേരെ നോക്കുകയില്ല.
If there was a temple on the road, you must take the side road, go around the temple and then come back, because the evil spirits in the temple.
നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു അമ്പലമോ കോവിലോ ഉണ്ടെങ്കിൽ അതിനടുത്തുകൂടെ പോകരുത്, അവിടെ പിശാചുണ്ട്, നീ മറ്റൊരു വഴിയിൽ കൂടെ പോകണം എന്നവർ പറയും.
So I said, your Bible is all upside down.
ഞാൻ അവരോട് പറയുന്നത്, നിങ്ങളുടെ ബൈബിൾ തലതിരിഞ്ഞാണ് ഇരിക്കുന്നത്.
Your Bible says, greater is he who is in the world than he is who is in you.
നിങ്ങളുടെ ബൈബിൾ പറയുന്നത്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവൻ നിങ്ങളിലുള്ളവനേക്കാൾ വലിയവനാണെന്നാണ് നിങ്ങളുടെ ബൈബിൾ
പറയുന്നത്.
എന്റെ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്.
I can walk to a road with temples and mosques and everything all around me. The one who's in me is greater than all of them put together.
എന്നോട് പറയുന്നത്, എനിക്ക് അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തോട് ധൈര്യമായിട്ട് പോകാൻ കാരണം എന്നിലുള്ളവൻ അവിടെ ഉള്ളവനേക്കാളും വലിയവനാണ്.
I can sit with demon-possessed people. They cannot harm me. None of them can jump on me.
ദുരാത്മാവ് ബാധിച്ചിട്ടുള്ള ആളുകളുടെ അടുത്ത് എനിക്കിരിക്കാൻ കഴിയും, അവരൊന്നും എന്നെ ആവേശിക്കുകയില്ല.
Even if all the demons which the devil has come and sit in front of me, they still can't touch me.
എന്റെ ചുറ്റും ധാരാളം ദുരാത്മാക്കൾ വന്ന് ഇരുന്നാൽ പോലും അവ എന്നെ തൊടുവാൻ സാധിക്കത്തില്ല.
I told them, your Bible says flee from the devil. My Bible says the devil will flee from me.
നിങ്ങളുടെ ബൈബിൾ പറയുന്നത് പിശാചിനെ വിട്ട് ഓടുക, എന്നാൽ എന്റെ ബൈബിൾ പറയുന്നത് പിശാചി നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
The Bible tells me to flee from money, from the love of money.
എന്നാൽ പണസ്നേഹം, ദ്രവ്യാഗ്രഹം വിട്ട് ഓടുക എന്ന് ബൈബിൾ പറയുന്നു.
1 Timothy 6:10.
1 Timothy 6:10.
2 Timothy 2, to run away from youthful lust.
അതുപോലെ 2 Timothy 6 യൗവന മോഹങ്ങളെ വിട്ട് ഓടുവാൻ
പറഞ്ഞിട്ടുണ്ട്.
1 Corinthians 10, വിഗ്രഹാരാധനയെ വിട്ട് ഓടുക എന്ന്
പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ പിശാചിനെ വിട്ട് ഭയപ്പെട്ട് ഓടുക എന്ന്
പറഞ്ഞിട്ടുണ്ട്.
പിശാച് നിന്നെ വിട്ട് ഓടിപ്പോകുന്നാണ്
പറഞ്ഞത്.
പിശാചിന് നിന്നെ ഓടിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നീ പണസ്നേഹത്തെ വിട്ട് ഓടുന്നില്ല
എന്നുള്ള,
നീ യൗവനമോഹങ്ങളെ വിട്ട് ഓടുന്നില്ല
എന്നുള്ള.
അങ്ങനെയാണെങ്കിൽ പിശാച് നിന്നെ
തീർച്ചയായിട്ടും,
എന്നാൽ ഒരു വ്യക്തി പണസ്നേഹം വിട്ട് ഓടുന്നവനാണെങ്കിൽ, യൗവനമോഹങ്ങളെ വിട്ട് ഓടുന്നവനാണെങ്കിൽ, വിഗ്രഹാരാധനയെ വിട്ട് ഓടുന്നവനാണെങ്കിൽ, അങ്ങനെയുള്ളവനെ വിട്ട് പിശാച് തീർച്ചയായിട്ടും
ഓടിപ്പോകും.
നാം ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല.
Grace is a tremendous power.
ദൈവകൃപ വലിയ ശക്തി.
When the messenger of Satan came at Paul, attacking Paul,
പിശാചിന്റെ ദൂതൻ പൗലോസിനെ ആക്രമിക്കുവാൻ വന്നപ്പോൾ,
What did God say to Paul in 2 Corinthians 12?
2 Corinthians 12:11 എന്താണ് കർത്താവിനോട് പറഞ്ഞത്?
My grace is sufficient.
എന്റെ കൃപ നിനക്ക് മതി.
That's all you need.
നിനക്കത് മാത്രം മതി.
Do you think it is sufficient for 5,000 messengers of the devil attacking us?
നിന്നെ ആക്രമിക്കുവാനായിട്ട് 5,000 പിശാചിന്റെ ദൂതന്മാർ വന്നാൽ ആ കൃപ മതിയാവുമോ?
What do you think?
എന്ത് വിചാരിക്കുന്നു? നിങ്ങൾ ചിലർക്ക് നിശ്ചയമില്ല, ചിലർക്ക് തീർച്ചയുണ്ട്. ഞാൻ
പറയാം,
എനിക്ക് തീർച്ചയായിട്ടും അത് വളരെ ഉറപ്പാണ്.
There is no situation in life for which grace is insufficient.
ദൈവകൃപ അപര്യാപ്തമായിരിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല.
I once visited a home where they had tremendous problems and sorrows.
ഞാൻ ഒരിക്കൽ വളരെ ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഉള്ള ഒരു ഭവനത്തിൽ സന്ദർശിക്കാനിടയായി. നിങ്ങൾ നേരിടുന്ന, നിങ്ങൾ ഈ ഭവനത്തിൽ നേരിടുന്നതുപോലുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടില്ല.
But I can tell you 2 words of God.
എന്നാൽ ദൈവത്തിന്റെ 2 വാചനങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്,
God will never allow you to be tested beyond your ability.
നിങ്ങളുടെ കഴിവിനപ്പുറത്ത് ഒരിക്കലും ദൈവം നിങ്ങളെ പരീക്ഷയിലേക്ക് വിടുകയില്ല. അത്
തീർച്ചയാണ്.
ആ വചനത്തിന്, ആ വചനം പരാജയപ്പെടണമെങ്കിൽ അതിനു മുമ്പ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു
പോകും.
രണ്ടാമത്തെ
വചനം,
ദൈവത്തിന്റെ കൃപ നിനക്ക്
മതിയായിരിക്കും.
ഞാൻ അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ
വന്നിട്ടില്ലായിരിക്കും.
ഞങ്ങൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് ബ്രദർ സാക്കിന് അറിഞ്ഞുകൂടാല്ലോ എന്ന് പറഞ്ഞേക്കും. നിങ്ങൾ പറഞ്ഞ
സത്യമായിരിക്കാം.
എന്നാൽ അങ്ങനെയാണെങ്കിൽ തന്നെ ദൈവകൃപ പര്യാപ്തമാണ്.
There is absolutely no difficulty which cannot be overcome.
നേരിടുവാൻ, തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിലില്ല.
I heard a brother, a very godly brother, who had many years of experience before he died, say these words.
താൻ മരിക്കുന്നതിന് മുമ്പായിട്ട് അനേക വർഷങ്ങളിൽ കർത്താവിനോടൊപ്പം നടന്ന് പരിശീലനമുള്ള ഒരു സഹോദരൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
He said, in my life, I have met many godly brothers who had very difficult wives.
എന്റെ ജീവിതകാലഘട്ടത്തിൽ വളരെ വിഷമം പിടിച്ച ഭാര്യമാരുള്ള അനേകം നല്ല സഹോദരന്മാരെ ഞാൻ സന്ദർശിച്ചു.
And most of them find it very difficult to struggle to keep afloat in the Christian life without sinking.
താണു പോവാതെ ക്രിസ്ത്യ ജീവിതത്തിൽ പൊങ്ങി നിൽക്കുവാനായിട്ട് അങ്ങനെയുള്ള അനേകം സഹോദരന്മാരും വളരെ
പണിപ്പെട്ടിട്ടുണ്ട്.
ഈ ഇവരുടെ ഭാര്യമാര് അവരെ വളരെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ട് അവർ വെള്ളത്തിൽ താണുപോകാതെ കഷ്ടിച്ച് തല മാത്രം ഉയർത്തി പിടിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു സഹോദരനെ എനിക്ക് അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
He said his wife was like a demon-possessed evil woman.
ഈ സഹോദരന്റെ ഭാര്യ വളരെയധികം പിശാച് ബാധിച്ച ഒരു ദുഷ്ട സ്ത്രീയെ
പോലെയായിരുന്നു.
എല്ലായ്പ്പോഴും അവനെ ബാധിക്കുക.
He was supremely happy.
എന്നാൽ ആ സഹോദരൻ വളരെ വളരെ വളരെ
സന്തോഷം.
എല്ലായ്പ്പോഴും അവന്റെ ഭാര്യ
അനുഗ്രഹിക്കുവാനായിട്ട് to tell anybody in the world.
അവന്റെ രാജ്യത്തിന്റെ സങ്കടങ്ങൾ പറയാനായിട്ട് അവനൊന്നുമില്ല. എല്ലായ്പ്പോഴും പോകുന്നിടത്തൊക്കെയും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന
സഹോദരൻ.
ആ സഹോദരൻ രോഗിയായിട്ട് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ
his wife was so evil on the deathbed also she was cursing him and saying all types of things.
അവൻ മരണക്കിടക്കയിൽ കിടന്നപ്പോൾ ആ ഭാര്യ അവനെ ശപിക്കുകയും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും.
Maybe something like Job's wife.
ഒരു പക്ഷേ ഇയോബിന്റെ ഭാര്യയെ പോലെ ആയിരുന്നിരിക്കണം.
You know, the devil was clever not to kill Job's wife.
ഇയോബിന്റെ ഭാര്യയെ കൊന്നുകളയാതിരിക്കത്തക്കോണം
God gave him permission to kill his wife and children, but to kill the children but not the wife.
ദൈവം അനുവാദം കൊടുത്തെങ്കിലും അവൻ മക്കളെ കൊന്നു, എന്നാൽ അവന്റെ ഭാര്യയെ കൊല്ലുവാനായിട്ട് തുനിഞ്ഞില്ല.
He said, I can accomplish more if I keep that wife alive.
പിശാച് വിചാരിച്ചു കാണും, ആ ഭാര്യയെ ജീവനോടെ വെച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്ന് വിചാരിച്ചു.
This brother had a wife like that.
എന്നാൽ ഈ പറഞ്ഞ സഹോദരൻ അവണ്ണം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാര്യ
ഉണ്ടായിരുന്നു.
അവന്റെ മരണക്കിടക്കയിൽ കിടന്നപ്പോൾ അവന്റെ ഭാര്യ എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല.
അവൻ
അവിടെ കിടന്നുകൊണ്ട് സന്തോഷത്തോടെ തന്റെ ഭാര്യയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതുകൊണ്ടുള്ള ഒരു സഹോദരനെ ഒരു സഭയിൽ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അവന്റെ ഭാര്യ മീറ്റിംഗിൽ നമ്മൾ ആ മീറ്റിംഗിൽ വരത്തില്ല, മറ്റേതൊരു സഭയിൽ
പോകും.
വിശ്വാസികളുടെ കൂട്ടത്തിലാണ്
പോയത്.
ഏതോ ഒരു പെന്തിക്കോസ്ത് സഭയിൽ അവൾ പോകുമായിരുന്നു.
Difficult wife. Can you tell me this between you and me, what does she do to you?
ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, സഹോദരന്റെ ഭാര്യ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുവളാണ്, എന്നാൽ നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നീ പറയുമോ എന്ന് ചോദിച്ചു.
He says sometimes she throws glasses at me.
ആ സഹോദരൻ പറഞ്ഞു, ചിലപ്പോൾ എന്റെ ഭാര്യ എനിക്ക് നേരെ ഗ്ലാസ് ഒക്കെ എടുത്ത് വണ്ണം എറിയും.
I have to duck my head so that I don't get hit.
ആ ഏറ് കൊള്ളാതെ ഞാൻ തല മാറ്റിക്കൊണ്ടിരിക്കണം.
But he says, whatever she does, I go to her and say, you will always be the queen in my
heart. Do you think
such a brother was a rich brother?
Yes. വളരെ സമ്പന്നനാണെന്ന് നിങ്ങൾക്ക് പറയാൻ
കഴിയില്ലേ?
അങ്ങനെയുള്ള ഒരു ധനികനായിരിക്കുന്ന ഒരു സഹോദരനോ എതിരായിട്ട് പിശാചിന്റെ ദൂതൻ എന്ത് ചെയ്യാൻ
കഴിയും?
ഈ സഹോദരൻ ഏരിയാവുമായിട്ട് നോക്കിട്ടോ, ഞാൻ വളരെ നിരാശപ്പെട്ട് ഒരു മരത്തിന്റെ കീഴിൽ പോയിരിക്കണമെന്നും അവൻ വിചാരിച്ചിട്ടില്ല.
ഏരിയാവ്
ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് ഓടിപ്പോയി ഭയപ്പെട്ട് ഓടി, ഞാനും അതുകൊണ്ട് ഇവിടെ നിന്ന് ഓടണം എന്നൊന്നും അവൻ വിചാരിച്ചില്ല.
അവന്റെ
ദൈവകൃപ സ്വർഗത്തിൽ നിന്ന് കിട്ടി, അവൻ വളരെ
സന്തോഷനായിരുന്നു.
സഹോദരന്മാരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ,
മോസ്റ്റ് ബിലീവേഴ്സ് ഐ ഹാവ് മെറ്റ് ഇൻ മൈ ലൈഫ് ആർ വെരി വെരി പൂർ.
ഞാൻ കണ്ടിട്ടുള്ള അനേകം ദൈവമക്കളും വളരെ ദാരിദ്ര്യത്തിൽ
കഴിയുന്നതാണ്.
അവർക്ക് വളരെ സമ്പന്നന്മാരാകാൻ കഴിയുമായിരുന്നു.
അവർക്ക്
ദൈവത്തിൽ നിന്ന് ചെക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല കാരണം, അവരെ ചെക്ക് പണമാക്കി മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്.
They read the checks every day, but they never cash it.
അവരെന്നും ആ ചെക്ക് എടുത്ത് വായിച്ചു നോക്കും, പക്ഷെ ഒരിക്കലും അതിന്റെ പണം വാങ്ങുകയില്ല. അതുകൊണ്ട് അവർ വളരെ ദാരിദ്ര്യത്തിലിരിക്കുന്നു.
When they share God's word, these preachers, there is no grace in their life.
ഈ പ്രസംഗകരൊക്കെയും ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു കൃപ അനുഭവിക്കാൻ കഴിയുന്നില്ല. അവര് തങ്ങളെ തന്നെ താഴ്ത്തിയിട്ടില്ല.
God gives grace to the humble.
ദൈവം താഴ്മയുള്ളവർക്കാണ് കൃപ കൊടുക്കുന്നത്.
You can't go to the bank of heaven and cash a check if you're a proud man.
നീ നിഗളിയായിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ സ്വർഗത്തിലെ ബാങ്കിൽ ചെന്നിട്ട് ചെക്ക് മാറ്റുവാൻ
കഴിയും. And say, Lord, I claim it.
നീ ചെക്ക് കൊണ്ടുവരുന്ന കർത്താവേ, ഞാൻ ഇത് നിന്നോട് ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് അതിന്റെ പണം കിട്ടുകയില്ല.
The gates will be closed against you.
നിനക്കെതിരായിട്ട് സ്വർഗത്തിന്റെ വാതിലുകൾ
അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്.
കാരണം ദൈവം നിഗളികളോട് എതിർന്ന് നിൽക്കുന്നു.
Like the security guards of the bank gate turning you off and say, get up and come here.
അവിടെയുള്ള സെക്യൂരിറ്റി ഓഫീസർമാർ നിന്നോട് പറയും, നീ പോവുക, നിങ്ങളുടെ വരരുതെന്ന് നിന്നോട്
പറയും.
എന്നാൽ നീ താഴ്മയുള്ള കാണിക്കും, നിനക്ക് ആ ഗേറ്റിൽ കൂടെ അടച്ചു കിടക്കാം.
And get grace to overcome every messenger of Satan.
സാത്താന്റെ ഓരോ ദൂതനെയും ജയിക്കാൻ തക്കവണ്ണം ദൈവകൃപ നേടുവാൻ കഴിയും.
Always have a word in season for every meeting, for every person you come to.
നീ സന്ദിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ മീറ്റിംഗിലും ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുവാൻ കഴിയും.
We have a demonstration.
ഇപ്പോൾ നമുക്ക് അത് തെളിയിക്കുവാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്.
See what's happening.
എന്ത് സംഭവിക്കുന്നു നോക്കുക.
You've never gone.